പരിശുദ്ധ റൂഹായിരിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നനും പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാവുന്ന വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ നിടയാരോട് കരുണയെ നമിച്ച രാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദുരുവശം സ്രോതത്തിലെ പല ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ ദക്ഷിണ ഞങ്ങളെ രക്ഷപ്പെടണമേ. ഇതുകൊണ്ടാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനും വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദർശനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നോട് തുറയുമ്പേതും ബ്രാൻഡ് അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദേവനമ്പുരാനോട് അമ്മയെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു തമ്പുരാനെ. ശാന്തമായും സ്വസ്ഥമായും നിന്റെ സന്നദ്ധിയിൽ ഈ ദിവസമായിരിക്കാൻ വേണ്ടി ഞങ്ങൾക്കിടയാക്കിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പഠിക്കുന്നതായ കാര്യങ്ങൾ ദൈവ നാമ മഹത്വത്തിനും വിശുദ്ധ സഭയുടെ ആരാധനാനുഷ്ഠാനങ്ങളിലൂടെ ഞങ്ങളുടെ ആത്മാവിന്റെ വിശദീകരണത്തിന് മുഖാന്തരമായി തീരണമേ. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിൽ ചെയ്യുവാനും തമ്പുരാനെ, ഞങ്ങൾ എന്താണ്, ഞങ്ങൾ എവിടേക്കാണ്, ദൈവം ഞങ്ങളെപ്പറ്റി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. കഴിഞ്ഞ കാല ദിവസങ്ങളിലെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയാൽ തുടർന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇന്ന് ഈ പഠന പാഠ്യപദ്ധതിയിൽ കർത്താവ് വിവിധ പ്രദേശത്തിന്റെ വിവിധ ഭാഗത്തിരുന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും എന്നേക്കും പുതിയ സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, കഴിഞ്ഞ ആഴ്ചയില് നമുക്ക് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ക്ലാസ് നടത്താനായിട്ട് സാധിച്ചില്ല. വീണ്ടും ഇന്ന് ദൈവം നമ്മളെ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മള് ടൈം ഷെഡ്യൂളൊക്കെ വെച്ച് പാഠങ്ങളൊക്കെ തീർക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ദൈവനാമത്തിൽ നമുക്ക് പല എല്ലാവർക്കും പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിനകത്ത് സംബന്ധിക്കാൻ ഇടയാക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കണം. നമുക്ക് ആത്മീയമായ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കേവലം ഒരു ചില പാഠങ്ങളൊക്കെ പഠിച്ച് നമ്മുടെ സിലബസ് ഒക്കെ തീർക്കുക എന്നതിനേക്കാൾ ഉപരി നമുക്ക് ഒന്നുചേരാനും ദൈവത്തിന്റെ വചനങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് ചിന്തിക്കുവാനും ഒക്കെ ഇടയാക്കുന്ന, ദൈവത്തിന് എപ്പോഴും സ്തുതികരേറ്റുന്നവരായിട്ട് ഉള്ളിലെപ്പോഴും ആ സന്തോഷവും ഉള്ളവരായിട്ടിരിക്കണം. കുറച്ചു പേർക്കെങ്കിലും ഈ ക്ലാസ്സിലൊക്കെ എന്നെ സംബന്ധിക്കുമ്പോൾ അനേക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. ഭൗതികമായിട്ട് രോഗങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരുണ്ട്. അനേകര് എന്നെ തന്നെ വിളിച്ച് നാട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ പലരും പല പ്രാർത്ഥനാ വിഷയങ്ങളും ഒക്കെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും അതോടൊപ്പം ദൈവചനം പഠിക്കുവാനും ഒക്കെ ഉള്ളൊരു നല്ല അവസരമായിട്ട് തീരട്ടെ. എന്തായാലും രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ ഇവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്നരളി ചെയ്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ ഈ ക്ലാസ്സുകളിൽ ഉണ്ടാവട്ടെ, ഉണ്ടാകണം, ഉണ്ട് എന്ന് നമുക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കാം. ദൈവത്തിന്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം വീണ്ടും കൂടി ചേരുവാൻ നമുക്കിടയാക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ പാഠ്യ പദ്ധതിയുടെ അടുത്ത അധ്യായങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈ വ്യാഴാഴ്ചയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മതോപദേശ സാരങ്ങളിൽ ഉള്ള പഠനമാണ്. മതോപദേശ സാരങ്ങളുടെ ഏകദേശം 18 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 19, 20, 21, 22 ഇങ്ങനെ 4 അധ്യായങ്ങൾ കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ വർഷത്തെ സിലബസിൽ നമ്മൾ 22 അധ്യായങ്ങളല്ലേ, ശാന്തമ്മ ആന്റിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാവോ, 22 അധ്യായങ്ങളല്ലേ നമ്മൾ ചേർത്തിരിക്കുന്നത് ഈ സിലബസില്?
22 വരെ, 11
മുതൽ 22 അധ്യായങ്ങളാണ് അതിനകത്ത് കവർ ചെയ്തു. ഇനിയിപ്പോ നമുക്ക് 4 അധ്യായങ്ങൾ കൂടി ഉള്ളു പഠിക്കാനായിട്ട്. ആ 4 അധ്യായങ്ങള്, ഒന്ന് പരിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥനയും മധ്യസ്ഥതയാണ് 18 അധ്യായം. അതിനുശേഷം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നുള്ളതാണ് 20 അധ്യായം. 21 അധ്യായത്തില് മരിച്ചവർക്ക് വേണ്ടിയുള്ള നൊയമ്പ്, കുർബാന, ധർമ്മങ്ങൾ മുതലായവയെ കുറിച്ച് എന്നുള്ള ഭാഗമാണ്. 22 അധ്യായം തിരുശേഷിപ്പുകളെ കുറിച്ചും ഉള്ള അധ്യായമാണ്. ഇതിനകത്ത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇന്ന് നമ്മൾ 19 അധ്യായമാണ് പഠിക്കേണ്ടതെങ്കിലും പഠിക്കാനുള്ള ഒരു സൗകര്യം, 19 അധ്യായം ഞാൻ പറഞ്ഞല്ലോ വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയാണ്, പിന്നെ 22 അധ്യായം തിരുശേഷിപ്പുകളെ കുറിച്ചുമാണ്. എനിക്ക് തോന്നുന്നു അത് രണ്ടും കൂടെ ചേർത്ത് പഠിക്കുന്നതായിരിക്കും ഉചിതം. അങ്ങനെയെങ്കിൽ നമുക്കിപ്പോ ആദ്യം ഈ 4 അധ്യായങ്ങളിൽ ഒന്ന് സെലക്ട് ചെയ്യാവുന്നത്, ആദ്യം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കുകയും പിന്നീട് അവർക്ക് വേണ്ടിയുള്ള കുർബാന, നൊയമ്പ്, ധർമ്മം മുതലായവയെ കുറിച്ച് പഠിക്കുകയും ചെയ്തിട്ട് വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥത എന്നുള്ള വിഷയത്തിലേക്ക് വരുമ്പം കുറച്ചുകൂടെ എളുപ്പമാകും കാര്യങ്ങൾ. അതിനുശേഷം തിരുശേഷിപ്പുകളെ കുറിച്ചും പഠിച്ച് നമുക്ക് മതോപദേശ സാരങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് നമുക്ക് 18 അധ്യായത്തിന് ശേഷം ഇന്ന് 20 അധ്യായത്തിലേക്ക് അങ്ങ് കടക്കുകയാണ്. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതിനുശേഷം പിന്നീട് വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയും തിരുശേഷിപ്പുകളെ കുറിച്ചും പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിരിക്കും എന്നുള്ളത് കൊണ്ട്. ഈ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ കുറിച്ച് സത്യത്തില് പല ആവർത്തി എനിക്ക് തോന്നുന്നു ഒന്നിലേറെ പ്രാവശ്യം എങ്കിലും ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് നേരത്തെ. അത് കുറച്ചുപേരെങ്കിലും അത് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ തന്നെ ഇപ്പൊ നമ്മൾ പാഠ്യപദ്ധതിയുടെ ഭാഗം കൂടി ആയതുകൊണ്ട് മതോപദേശ സാരങ്ങളിൽ നിന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് പൊതുവായി കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരു പ്രാവശ്യം കൂടി നമ്മളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നതിന് ശേഷം നമ്മളുടെ സിലബസിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഞാൻ ഓർക്കുന്ന ആദ്യത്തെ ഒരു കുറച്ച് 10-20 മിനിറ്റ് പൊതുവായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് സിലബസിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുകയും കൂടി ചെയ്യുമ്പം എളുപ്പമുണ്ട് മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. പരിശുദ്ധ സഭ യേശുക്രിസ്തുവിന്റെ ശരീരമാണ്, യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, ദൈവത്തിന്റെ മന്ദിരമാണ് എന്നൊക്കെ നമുക്കറിയാം. യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത ഈ ലോകത്തിലേക്ക് വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശവും മരിച്ചവർക്ക് ജീവൻ നൽകുവാനായിട്ടാണ്. ഞാൻ പല പ്രസംഗങ്ങളിലും ഓർപ്പിച്ചിട്ടുള്ള കാര്യമാണ് കുറച്ച് അത്ഭുതം ചെയ്തതുകൊണ്ട് മാത്രം യേശുക്രിസ്തു ദൈവപുത്രനാകുന്നില്ല. യേശുക്രിസ്തു ഒരു നേരം അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചുവെങ്കിൽ ദൈവനിബ്രാൻ മോശ മുഖാന്തരം 40 വർഷക്കാലം മന്നായും കാടപ്പക്ഷിയും തുടർച്ചയായിട്ട് നൽകി. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ അത്ഭുതമാണ് ഒരുത്തനെ ഒരാളെ ദൈവപുത്രനാക്കി തീർക്കേണ്ടതെങ്കിൽ യേശുക്രിസ്തുവിനോടൊപ്പം തന്നെ അത്ഭുതങ്ങൾ ചെയ്ത അനേകരെ നമുക്ക് കാണാനായിട്ട് വേദോത്സവത്തിന്റെ ഏടുകളിൽ തന്നെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് യേശുക്രിസ്തുവിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു മരണത്തിനപ്പുറമായിട്ട് നമുക്ക് ജീവൻ നൽകി എന്നുള്ളതാണ്. നേരത്തെ പരിശുദ്ധ അമ്മയെ പറ്റി നമ്മൾ പഠിച്ചപ്പോഴ്, ദൈവമാതാവിനെ പറ്റി പഠിച്ചപ്പോഴും നമ്മൾ കണ്ടു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അങ്ങനെ ആദ്യ മനുഷ്യനിൽ ഉണ്ടായിരുന്ന ശാപം നീക്കിക്കൊണ്ട് നമ്മളെ എല്ലാവരെയും ദൈവികരാക്കി തീർക്കുവാൻ തക്കവണ്ണം സാത്താനാകുന്ന മരണത്തിന്റെ പിടിയിൽ നിന്ന് നമുക്ക് യേശുക്രിസ്തു വിടുതൽ നൽകി എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യവും ദൈവത്വത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യം. അങ്ങനെ അവൻ ദൈവപുത്രനാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. എന്റെ അർത്ഥം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഒന്നും ഇല്ലാന്നല്ല, തീർച്ചയായിട്ടും അതുണ്ട്. ദൈവനിബ്രാൻ നമുക്കും അത് ചെയ്യുവാനുള്ള കഴിവും അവസരവും ഒക്കെ ദൈവനിബ്രാൻ നൽകുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നവരിലൂടെയൊക്കെ അത് നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ലോകത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ബാക്കിയുള്ള എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുന്നു, യേശുക്രിസ്തുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. ഞായറാഴ്ച ആചരണമൊക്കെ അങ്ങനെയാണ് പ്രത്യേകതയുള്ളതാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച ആചരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ, നമുക്ക് നൽകിയ ഏറ്റവും വലിയ മിറക്കിളും അത് തന്നെയാണ്. മനുഷ്യാവതാരം ചെയ്തു എന്നുള്ളതും വലിയ മിറക്കിളാണ്, അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അവന്റെ മരണത്തിനപ്പുറമായ പുനരുദ്ധാനം. മറ്റാർക്കും ഇന്ന് വരെയും ഒരു ഒരു പ്രവാചകനോ ഒരു ഒരു റിലീജിയസ് ലീഡറിനോ ഒന്നും നൽകുവാൻ സാധിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യേശുക്രിസ്തുവിന്റെ റിസറക്ഷൻ എന്നുള്ളത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തു ആ പുനരുദ്ധാനത്തിലേക്ക് വന്നപ്പോൾ പുതിയൊരു ലോകക്രമം ലോകത്തിൽ നൽകുകയും മരിച്ചവരെ എല്ലാം അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളത്. ഇന്ന് വിശുദ്ധ സഭ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ജീവിച്ചിരിക്കുന്നവരുടെ ഒരു ക്ലബ്ബ് മാത്രമാണ് സഭ എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ഒരു ക്ലബ്ബല്ല സഭ. മരണത്തിനപ്പുറമായിട്ടൊരു സജീവത യേശു ക്രിസ്തു നമുക്ക് നൽകി. ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു ഒരു എഴുത്ത് കാണാനായിട്ട് അത് നമ്മുടെ ഈ ഫേസ്ബുക്കില് കണ്ടതായ ഒരു എന്നെ വളരെ ചിന്തിപ്പിച്ചതായ ഒരു ചെറിയ ഒരു ഒരു ക്ലിപ്പാണ്. ഒരു റിട്ടൺ ഡോക്യുമെന്റ് പോലെ ഇങ്ങനെ എഴുതിയിരുന്ന റൈറ്റപ്പാണ്. ആ റൈറ്റപ്പില് ഉണ്ടായിരുന്ന ആശയം ഇതാണ്. ഒരമ്മയുടെ ഉദരത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ കിടക്കുന്നു. അതിലൊരു കുഞ്ഞ് മറ്റേ കുഞ്ഞിനോട് പറയുക, എടാ നമ്മള് ഈ എവിടെയാ ഇപ്പൊ കിടക്കുന്ന, ഇത് അമ്മ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, ആ അമ്മയുടെ ഉദരത്തിലാണ് നമ്മൾ കിടക്കുന്നത് എന്ന് പറഞ്ഞു. ഉടനെ മറ്റവൻ ചോദിച്ചു, ഓ അമ്മ എന്ന് പറയുന്നൊരു കാര്യമൊക്കെ ഉണ്ടോ, അങ്ങനെ അമ്മയുടെ ഉദരത്തിലാണോ നമ്മൾ കിടക്കുന്നത് എന്ന് ചോദിച്ചു. ഉടനെ മറ്റവൻ വീണ്ടും വിശദീകരിക്കുകയാണ്, എടാ നമ്മളിവിടെ ഒരു 9 മാസമേ നമുക്കിവിടെ കിടക്കാൻ പറ്റുള്ളൂ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ജനനം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോ അമ്മയുടെ ശരീരവുമായിട്ട് പൊക്കിൾ കൊടി വഴിയായിട്ടാണ് നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് നമ്മെ അമ്മയെ തന്നെ ആഹരിച്ചാണ് പോഷകവും ഒക്കെ നമ്മൾ എടുത്തുകൊണ്ട് ജീവിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോ മറ്റേ കുഞ്ഞ് അങ്ങ് തർക്കിക്കുന്നു. അവസാനം അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ അമ്മയുടെ ഉദരത്തിന് അപ്പുറമായിട്ടൊരു ലോകമുണ്ടെന്ന് ഒരാള് വിശ്വസിക്കുകയും മറ്റൊരാൾ അതിനെ എതിർത്ത് പറയുകയും ചെയ്യുക. അതിനകത്ത് ആ എതിർക്കുന്ന കുഞ്ഞ് പറയുന്ന ഒരാശയം, എടാ ഈ ഗർഭത്തിൽ നിന്ന് ആരും ഇവിടെ പുറത്തു പോയിട്ട് ഇതുവരെ തിരിച്ചു വന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ലോകമുണ്ടോ, അവിടെ ഇനി കുറെ നാൾ നമ്മൾ ജീവിക്കുവോ, അവിടെ വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടോ, അവിടെ മറ്റു ജീവജാലങ്ങളൊക്കെ ഉണ്ടോ. അങ്ങനെ ഈ ഗർഭത്തിൽ നിന്നൊരാള് പുറത്തു പോയിട്ട് ഒരിക്കലും തിരികെ വന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങനെ വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. ഇത് തന്നെയാണ് നമ്മുടെ ലോകം, ഇവിടെ തന്നെ നമ്മൾ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്നൊക്കെ ഒരു കുഞ്ഞിന്റെ തർക്കവും, ഇങ്ങനെ മനോഹരമായിട്ട് ആരുടെയോ മനസ്സിൽ തോന്നിയ വളരെ മനോഹരമായ ഒരാശയമാണ്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മരണത്തിനപ്പുറമായിരിക്കുന്ന ജീവിതത്തെ പറ്റി ഈ ലോകത്തിൽ, ഈ ലോകത്തിന്റെ ഗർഭത്തിലായിരിക്കുന്ന 80 വയസ്സുവരെയോ 90 വയസ്സുവരെയോ അല്ലെ 100 വയസ്സുവരെയോ ഒക്കെ ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്റെ ചിന്താഗതി എങ്ങനെ തന്നെയല്ലേ എന്ന് നമ്മളെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് ചിന്തിപ്പിക്കുന്ന ഒരു റൈറ്റപ്പ് ആയിരുന്നു അത്. തീർച്ചയായിട്ടും നമ്മൾ ഓർക്കണം, മരണത്തിന് അപ്പുറമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ട്. യേശു ക്രിസ്തു നമുക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് തന്റെ വചനത്തിലൂടെ. ഞാൻ ഇന്നാളിൽ ഒരു കഥ, ഇതുപോലെ തന്നെ ആശയമുള്ള ഒരു കഥ നിങ്ങളെ ഓർപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു മീൻ ഒരു വരയെ കൊത്തി തിന്നാനായിട്ട് പോകുന്നു വെള്ളത്തിൽ കിടന്ന്. അപ്പൊ മീൻ ഈ വര വിഴുങ്ങാനായിട്ട് പോകുന്ന കണ്ടുകൊണ്ട് തവള പറഞ്ഞു, എടാ മീനെ നീ ആ വര ഇപ്പം വെട്ടി വിഴുങ്ങരുത്, നീ അതിനെ വെട്ടി വിഴുങ്ങുവാണെങ്കിൽ വലിയൊരു പ്രശ്നമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഈ വരയെന്ന് പറയുന്നത് അത് ജീവൻ ഉണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ചൂണ്ടയിൽ കൊളുത്തപ്പെട്ട വരയാണ്. നീ ആ വരയെ വെട്ടി വിഴുങ്ങുവാണ്, നീ ചൂണ്ട നിന്റെ കവിളിൽ ഉടക്കും. അതിനുശേഷം ഈ ചൂണ്ടയുടെ അറ്റത്ത് ഒരു നൂല് മുകളിലോട്ട് കെട്ടിയിട്ടുണ്ട്. ആ നൂലിന്റെ അറ്റത്ത് ഒരു കമ്പിൽ ബന്ധിച്ചിരിക്കുന്നു. ആ കമ്പ് പിടിച്ചുകൊണ്ട് കരയിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരാളിരിപ്പുണ്ട്, ഒരു ജീവി ഇരിപ്പുണ്ട്. നിന്നെ ഈ മനുഷ്യൻ പൊക്കിയെടുക്കും. പൊക്കിയെടുത്തിട്ട് അയാള് നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴേ ഈ മനുഷ്യന്റെ ഭാര്യ എന്ന് പറയുന്ന വേറൊരു ജീവിയുണ്ട്, അവള് നിന്നെ നിന്റെ ചെതുമ്പലൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി ഉപ്പും മുളകും പുരട്ടി വറക്കും എന്നൊക്കെ ഇത്തവള പറഞ്ഞു കൊടുക്കുക. ഉടനെ മീൻ ചോദിക്കുക, പോടാ അവിടുന്ന്, ഈ വര നമുക്ക് നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്, ഇതിനകത്ത് ചൂണ്ടയൊന്നുമില്ല, അതിനകത്ത് ഒരു മനുഷ്യൻ ഇരിക്കുവോ, ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയോ ഇല്ല, അങ്ങനെ ഒരു ജീവിയൊന്നുമില്ല, അവന്റെ ഭാര്യ എന്ന് പറയുന്നത് വേറൊരു ജീവിയോ എന്നൊക്കെ ചോദിക്കുക. അപ്പോ അവർ തമ്മിലൊരു തർക്കം ഉണ്ടാകുന്നതായിട്ട് പറയുക. ഓക്കെ, ഇതിനകത്ത് നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യം ആരുടേതാണ്? നമ്മൾ ചിന്തിക്കണം, ഈ തവള എന്ന് പറയുന്ന ജീവിക്ക് ഈ വെള്ളത്തിനപ്പുറത്തേക്ക് പോകാനുള്ള കഴിവുണ്ടോ? കഴിവുണ്ടെങ്കിൽ അയാള് ഈ തവള ഈ മനുഷ്യന്റെ ജീവിതമൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പോ ഒരേ സമയം വെള്ളത്തിലും കരയിലും ജീവിക്കുവാൻ കഴിവുള്ള തവള വളരെ കൃത്യമായിട്ട് പറയുക ഇങ്ങനെ പറയുമ്പോൾ, പിന്നീട് നമ്മൾ ചിന്തിക്കണം, ഈ തവള എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? കള്ളം പറയുന്ന തവളയാണോ മനുഷ്യനെ, അല്ലെങ്കിൽ ആ മീനിനെ പറ്റിക്കാൻ വേണ്ടി കള്ളത്തരം പറയുന്ന തവളയാണോ? അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഞാൻ ഈ കഥ പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാല്, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു, മരണത്തിനപ്പുറമായിട്ടുള്ള ജീവിതത്തെ പറ്റി കൃത്യമായ ബോധം നൽകി. ഇവിടെ മീൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുവാ, ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരുവാ. ഈ വളരെ കൃത്യമായ ഒരു അവബോധം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നൽകി, ഈ മരണത്തിന് അപ്പുറമായിട്ടുള്ള ജീവിതം എന്താണ് എന്നുള്ളതൊക്കെ. അതുകൊണ്ട് ഒരാള് മരിച്ചതിന് ശേഷം മരണത്തിനപ്പുറമായിരിക്കുന്ന ജീവിതത്തെ പറ്റി ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് തന്റെ വാക്കുകളിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഒരാള് മരണത്തിനപ്പുറമായിട്ട് അയാള് നിത്യത, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്നു, അയാള് തിരിച്ചു വന്നില്ല, മരിച്ചു പോയ ഒരാള് തിരിച്ചു വന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മരണത്തിനപ്പുറമായിട്ടുള്ള ജീവിതമൊന്നുമില്ല, അവിടെ ശൂന്യതയാണ്, ഒന്നുമില്ലായ്മയാണെന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല എന്നുള്ളിടത്താണ് ദൈവനമ്പുരാന്റെ വചനം നിലനിൽക്കേണ്ടത്. ഈ തവള കള്ളം പറയുന്ന തവളയാണോ? യേശു ക്രിസ്തു കള്ളത്തരം പറയുന്നയാളാണോ? ഇല്ല, ഒരിക്കലും അവനിൽ കള്ളമില്ല, അവനിൽ പാപമില്ല. സാത്താനാണ് നുണയനും നുണയന്റെ പിതാവും എന്നൊക്കെ യോഹന്നാൻ സ്ലീഹായിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അരുളിച്ചു, യേശു ക്രിസ്തു പറഞ്ഞതും അങ്ങനെ തന്നെയാ. സാത്താൻ എന്ന് പറഞ്ഞാൽ നുണയനും അവന്റെ അപ്പനും ആകുന്നു എന്നൊക്കെയാ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ കള്ളമില്ല, യേശു ക്രിസ്തുവിൽ പാപമില്ല. യേശു ക്രിസ്തു കൃത്യമായി പിതാവാം ദൈവത്തിന്റെ അരികിൽ നിന്ന് വന്ന വ്യക്തിയാണ്, മനുഷ്യാവതാരം ചെയ്ത് വന്നവനാണ്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം മരണത്തിനപ്പുറമായിരിക്കുന്ന കാര്യങ്ങളെ പറ്റി, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ചിന്തിക്കുവാൻ എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കുക. ഇനി നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യം എന്താണ്? വിശുദ്ധ സഭ എന്നുള്ളത് നമ്മൾ ഓർക്കണം. വിശുദ്ധ സഭ എന്ന് പറഞ്ഞാല് പലരും പറയുന്നു ജീവിച്ചിരിക്കുന്നവരുടെ ഒരു ഇവിടെ പേര് രജിസ്റ്ററിൽ പേരുള്ളവരുടെ മാത്രം ഒരു ക്ലബായിട്ടാണ് പലരും സഭയെ കാണുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. തിരുവചനം പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. എഫേസ്യ ലേഖനം 1:23 നമ്മൾ കാണുന്നുണ്ട് കർത്താവിന്റെ ശരീരമാണ് വിശുദ്ധ സഭ, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ് വിശുദ്ധ സഭ എന്ന് എഫേസ്യർ 1:23 ക്രിസ്തുവിന്റെ ശരീരമാണ് എന്ന് കാണുന്നു. കൂടാതെ കൊലോസിയർ 1:18-24 എഫേസ്യ ലേഖനം 4:4 വീണ്ടും കൊലോസ്യ ലേഖനത്തിൽ തന്നെ 3:15 ഇവിടെയെല്ലാം ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ആശയം നമ്മൾ കാണുന്നു. രണ്ടാമത് കാണുന്ന ഒരാശയം ചർച്ച് ഈസ് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് സഭ. എഫേസ്യ ലേഖനത്തിൽ തന്നെ 5:22-27 എഫേഷ്യൻസ് 5:22-27 ദെൻ റെവലേഷൻസ് വെളിപാട് പുസ്തകം chapter 19:6-8 19:6-8 വാക്യങ്ങൾ, chapter 21:1-5 21:1-10 വാക്യങ്ങൾ എന്ന് ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ആശയമാണ്. വീണ്ടും നമ്മൾ കാണുന്നു സഭ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മന്ദിരമാണ്, ടെമ്പിൾ ഓഫ് ഗോഡ്. എഫേഷ്യൻസ് 2:19-22 എഫേസ്യ ലേഖനം 2:19-22 1 Corinthians 3:16-17 1 Corinthians 3:16-17 വാക്യങ്ങൾ, chapter 6:19 ഇൻ ദ സെയിം എപ്പിസിൽ 1 Corinthians തന്നെ 6:19 വാക്യം, ഇവിടെയൊക്കെ കർത്താവിന്റെ മന്ദിരമാണെന്ന് കാണുന്നു. പിന്നെ ഒരു ആശയം നമ്മൾ കാണുന്നുണ്ട്, ഹൗസ് ഓഫ് ഗോഡ് ദ ഫാദർ, പിതാവാം ദൈവത്തിന്റെ ഭവനമാണ് വിശുദ്ധ സഭ എന്നുള്ളത് നമ്മൾ കാണുന്നു. യോഹന്നാൻ 14:2 രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. ഞാനിപ്പോ പോകുന്നു, ഞാൻ പോയിട്ട് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞത്? ഞാൻ എന്റെ പിതാവിന്റെ അരികിലേക്ക് പോകുന്നു, അവിടെ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറയുന്നു. അപ്പം തീർച്ചയായിട്ടും ആ നിത്യത നമുക്ക് നൽകുന്ന പിതാവിന്റെ ഭവനം, ദ ഹൗസ് ഓഫ് ഗോഡ് ദ ഫാദർ, അതാണ് വിശുദ്ധ സഭ എന്നും കൂടി നമ്മൾ കാണുന്നു. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ആശയമാണ് എഫേസ്യ ലേഖനം 2:20, അതിൽ 20-21 വാക്യങ്ങൾ. ഈ എഫേസ്യ 2:20 പഴയ ആവർത്തി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ, എഫേഷ്യൻസ് chapter 2:20 onwards, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. നോക്കൂ, സഭയെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു മൂലക്കല്ലാണ്, അപ്പോസ്തോലന്മാരെന്ന് പറയുന്ന അടിസ്ഥാനമുണ്ട്. ഞാൻ അപ്പോസ്തോൽഷിപ്പിനെ പറ്റി പറഞ്ഞപ്പോഴ്, അപ്പോസ്തോലിക് സക്സഷൻ, ലേയിങ് ഓൺ ഓഫ് ഹാൻഡ് ഒക്കെ പറഞ്ഞപ്പോ ഈ വാക്യം പലയാവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. ക്രിസ്തു യേശു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തോലന്മാരെന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്ന ഒരു മന്ദിരമാണ്, ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മന്ദിരമാണ് വിശുദ്ധ സഭ. എന്നിട്ട് എന്താ അവിടെ പറയുന്നേ? അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. വളരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വളർച്ചയുടെ അനുഭവമാ, വളരെ കൃത്യമാ വാക്യം. അപ്പോ സഭ എന്ന് പറഞ്ഞാല് കാലാകാലങ്ങളിൽ ഇങ്ങനെ കെട്ടപ്പെടുന്ന ചെറിയ 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 ഫ്രാഗ്മെന്റ് ആയിട്ട് നിൽക്കുന്ന കാര്യമല്ല, അതിനൊരു വളർച്ചയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വളരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്യം തന്നെ വളരെ പ്രസന്റ് ടെൻസിലാ പറഞ്ഞത്, വർത്തമാനകാലത്തിൽ പറഞ്ഞിരിക്കുന്നത്, എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ടാ പറയുന്നത്. എപ്പോൾ വായിച്ചാലും അത് പ്രസന്റ് ടെൻസ് ആയിട്ട് നമുക്ക് തോന്നും, ഇപ്പോഴും അത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ, മരണം അല്ലെങ്കിൽ ലോകത്തിന്റെ വേർപാടോ ഒന്നും അതിൽ നിന്ന് അകറ്റുന്നില്ല എന്ന. അതായത് അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും ഒക്കെ മരിച്ചുപോയാല് അടിസ്ഥാനമാകുന്ന അവര് ഇല്ലാതാകില്ല അപ്പോൾ എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. പക്ഷെ ആ അടിസ്ഥാനം ഒരിക്കലും ഇല്ലാതാകുന്നില്ല, അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ അടിസ്ഥാനം ഇളകിയാൽ സഭയ്ക്ക് നിലനിൽപ്പില്ല, മന്ദിരം വളരാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ക്രിസ്തു ആകുന്ന മൂലക്കല്ലിൽ അനുദിനം വളരുന്ന വിശ്വാസികളുടെ സമൂഹമാണ് സഭ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കുറച്ചൊക്കെ വേദപുസ്തകം പഠിക്കുന്നവരായതുകൊണ്ടും ഒരല്പം വിശാലമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടുമാ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. നിങ്ങളത് അതിന്റെ അർത്ഥത്തിൽ നിങ്ങൾക്ക് ദൈവം ജ്ഞാനം നൽകിയിട്ടുള്ളത് കൊണ്ട് അതിന്റെ അർത്ഥത്തിൽ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുക. അപ്പോൾ ഈ ലോകത്തിലെ ഒരു വേർപാടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ദൈവത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നില്ല, അത് സഭയല്ല. ഈ ലോകത്തിലെ വേർപാടോടുകൂടി ശൂന്യതയിലേക്ക് പോകുന്നതൊന്നും സഭയല്ല. അതുകൊണ്ട് പിന്നീടുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ 115 സങ്കീർത്തനം 17 വാക്യത്തിൽ പറയുന്നുണ്ട്, മരിച്ചവരും മൗനതയിലിറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. മരിച്ച് മൗനതയിലേക്കോ ശൂന്യതയിലേക്കോ പോകുന്നതെങ്കിൽ അതിനെ സഭയെന്ന് പറയാൻ പറ്റത്തില്ല. അതേസമയം 18 വാക്യത്തിൽ പറയുന്നു, നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞാൽ ആൻഡ് ഫോർ എവർ മോർ. നമ്മൾ എന്നേക്കും നിത്യമായി മരണത്തോടുകൂടി നമ്മൾ അവസാനിക്കുന്നില്ല. മരിച്ച് യഹോവയെ അല്ലെങ്കിൽ ശൂന്യതയിലേക്ക് പോകുന്ന പാപത്തിൽ മരിക്കുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ നമ്മൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് എന്താ സംഭവിക്കുക? നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ യഹോവയെ സ്തുതിക്കാൻ സാധിക്കുന്നവരുടെ സമൂഹമാണ് വിശുദ്ധ സഭ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിനോട് അഭേദ്യമായിരിക്കുന്ന ബന്ധം പുലർത്തിക്കൊണ്ട് മരണത്തിന് അതീതമായിട്ട് വിശുദ്ധ സഭ നിലനിൽക്കണമെന്ന എബ്രായ ലേഖനം 12 നമ്മൾ കാണുന്നുണ്ട്. എന്താണ് സഭ എന്നുള്ള ഒരു വിശദീകരണം നമ്മൾ ഇനി തുടർന്ന് എബ്രായ ലേഖനം പഠിക്കുമ്പോഴേ ഈ ഭാഗത്തോട് വരുന്നതാണ്. എങ്കിലും ഇതുമായിട്ട് ബന്ധമുള്ളതായതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ആ ഭാഗത്തിലൂടെ ഒന്ന് കടന്നു പോവാം. 12:1 ഹീബ്രൂസ് chapter 12:1, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് പറയുക. എന്നിട്ട് പറയുന്ന വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്നുള്ളത് പറയുക. എന്നിട്ട് പറയുന്ന എന്താ? ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. അപ്പോ എബ്രായ ലേഖനത്തിലൂടി, ലേഖനകർത്താവിലൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുക, എന്താണ്? സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. അതായത് ആരാധിപ്പാനായി, ദൈവത്തെ ആരാധിപ്പാനായി യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ അടിയുറച്ചുകൊണ്ട് നമ്മൾ കടന്നു വരുമ്പോൾ, ആരാധനയ്ക്ക് വേണ്ടി വന്ന് നിൽക്കുമ്പോൾ സാക്ഷികളുടെ വലിയൊരു സമൂഹം ഉണ്ടെന്ന് പറയുകയാണ്. ആരൊക്കെയാ സാക്ഷികളുടെ സമൂഹം എന്നാണ് 22 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഹീബ്രൂസ് ചാപ്റ്റർ 12:22. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതു നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രയേ നിങ്ങൾ വന്നിരിക്കുന്നത്. നോക്കൂ, വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സഭയെന്ന് പറഞ്ഞാൽ ആരൊക്കെയുണ്ട്, സാക്ഷികളുടെ വലിയ സമൂഹമുണ്ട്. നമ്മളുടെ ആരാധനയെ നമുക്കറിയാമല്ലോ, പുരുഷന്മാരും സ്ത്രീകളും നിൽക്കുന്ന സ്ഥലം മാത്രമല്ല, നടുക്കുവശം നമ്മൾ വാങ്ങിപ്പോയവരും കൂടി അവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ അവിടം ഒഴിച്ചിട്ടിരിക്കുകയാണ്. അത് 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 നമ്മളെ ഈ സഭയുടെ ആരാധനയിൽ പ്രതീകാത്മകമായി നമ്മൾ തിരിച്ചറിയുന്ന ഈ വലിയ കാര്യമാണ്. എന്തൊക്കെയാ അവിടെ? സിയോൻ പർവ്വതം, അതാണ് വിശുദ്ധ ത്രോണോസ്, ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേം. വിശുദ്ധ മത്ബഹ സൂചിക്കുന്നത് ഈ സ്വർഗീയ യെരുശലേമിനെയാ. പിന്നീട് അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും, അതാണ് മലാഖമാരെ പോലെ നിന്ന് ശുശ്രൂഷക്കാർ അവിടെ ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോൾ ഈ അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘം, മർവാസ നമ്മൾ കിലുക്കുന്നു, മണിയടിക്കുന്നു, നമ്മളുടെ ശ്രദ്ധകളെ ക്ഷണിക്കുന്ന സമയത്ത് പിന്നെ എല്ലാവരും കൂടെ ആർത്തട്ടകസിച്ച് നമ്മൾ ദൂതന്മാരോട് ചേർന്ന് ശ്രോപ്യന്മാരും ഗാദീശന്മാരും ഇടപെടാതെ പരിശുദ്ധനെന്ന് ആർത്തട്ടഹസിക്കുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്തട്ടഹസിക്കുന്ന എത്ര മനോഹരമായ അനുഭവമാണ് വിശുദ്ധ സഭയുടെ ആരാധനയിൽ സംഭവിക്കുക. നമ്മൾ ഓർക്കണം, അപ്പോ അവിടെ ദൂതന്മാരുണ്ട്. തീർന്നോ? ഇല്ല. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ, തീർച്ചയായിട്ടും സ്വർഗത്തിലെ പേരെഴുതി. നമ്മൾ ആദിജാതന്മാരെയൊക്കെ പഴയ നിയമത്തിൽ നമ്മൾ കണ്ടതാണ്, ആദിജാതന്മാരെ വീണ്ടെടുത്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മളെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്തിരിക്കിയാൽ തീർച്ചയായിട്ടും എല്ലാവരെയും ആ കടിഞ്ഞൂലിന് അനുസൃതമായിരിക്കുന്ന ഒരു അനുഭവം ദൈവം നമുക്ക് നൽകി. യേശുക്രിസ്തു തന്റെ പുണ്യാഹ രക്തത്തിലൂടെ നമ്മളെ വീണ്ടെടുത്തു. ആ ആദിജാതന്മാരുടെ സഭ, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ. പിന്നെ എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി പിതാവാം ദൈവത്തിന്റെ ന്യായാധിപ സിംഹാസനോടുണ്ട്. പിന്നെയോ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. നോക്കൂ എത്ര കൃത്യമായിട്ടാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സഭയിൽ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ഈ ഒരു വലിയ സാക്ഷികളുടെ സമൂഹം, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുണ്ട്. ഇപ്പൊ വാങ്ങിപ്പോയവരുടെ ആത്മാക്കൾ പരിശുദ്ധന്മാരുടെ സംസർഗം അവിടെ ഉണ്ട്. മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം നൽകുക എന്നത് ആ സംസർഗം, സ്മൃതി സംബന്ധം അവരുടെ ആത്മാക്കളുണ്ട്. അതുകൊണ്ട് അവരുടെ മധ്യസ്ഥതയിലൊക്കെ അഭയം പ്രാപിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. പിന്നെയോ പുതു നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു, യേശുംബരാൻ അവിടെ ഉണ്ട്, തന്റെ ശരീര രക്തങ്ങൾ അവിടെ എടുത്ത് വിഭാഗിക്കുന്ന. പിന്നെ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രയും നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോ വിശ്വാസികളുടെ സമൂഹം, നമ്മളെ രക്ഷിച്ച യേശു ക്രിസ്തുവിന്റെ രക്തം, ഇതെല്ലാം അവിടെയുണ്ട്. അപ്പോ വിശ്വാസികളുടെ സമൂഹം ഒന്നായി സഭയായി വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്നവരുടെ ക്ലബ്ബ് മാത്രമല്ല സഭ. മരിച്ചുപോയവരുടെ ആത്മാക്കള്, സിദ്ധന്മാരാതെ നീതിമാന്മാരുടെ ആത്മാക്കൾ ഇല്ലാത്തതൊന്നും സഭയല്ല. സഭയായിരിക്കുന്നത് വളർച്ചയുടെ അനുഭവമാണ്. മരണം പോലും അതിൽ നിന്ന് വേർതിരിക്കുന്നില്ല എന്ന് പൗലോസ്ലീഹ ഇതുകൊണ്ട് റോമാലേഖനത്തിൽ 8 പറയുന്നുണ്ട്. 38 പറയുന്നുണ്ട്, യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളെ വേർതിരിക്കാൻ കഴിയുന്നത് ആർക്ക്? മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു ശക്തിക്കോ ക്രിസ്തുയേശുവിനോടുള്ള സ്നേഹത്തിൽ നമ്മളെ വേർതിരിക്കാൻ കഴിയുന്നതല്ല. അപ്പൊ മരണം ഒരിക്കലും നമ്മളെ ക്രിസ്തുയേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്നോ ബന്ധത്തിൽ നിന്നോ വിശുദ്ധ സഭയുടെ അനുഭവത്തിൽ നിന്നോ നമ്മളെ മാറ്റിക്കളയുന്നില്ല എന്നുള്ളത് ഓർക്കുക. ഇനി മരിച്ചവരുടെ ചില അവസ്ഥകളെ പറ്റിയും കൂടി നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടുപോകാം. ഈ 1 Thessalonians 5:23 23 നമ്മൾ കാണുന്നുണ്ട്. 1 Thessalonians 5:23 നമ്മൾ കാണുന്നത്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ദേഹമുണ്ട്. അതായത് ദേഹം, ദേഹി ആത്മാവ്, ശരീരവും മനസ്സും ആത്മാവും ഒക്കെ ഉള്ളതാണ് ഒരു വ്യക്തിത്വം എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ദേഹവും ദേഹിയും ഒക്കെ ഉണ്ടെങ്കിലും ആത്മാവെന്ന് പറയുന്ന കാര്യം മനുഷ്യന് മാത്രമുള്ളതാ. അതാ ഉൽപ്പത്തി പുസ്തകം 2:7 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം തമ്പുരാൻ തന്റെ ജീവശ്വാസം അവനിൽ ഊതിയപ്പോഴാണ് അവന് ജീവൻ കിട്ടിയതെന്ന് വായിക്കുന്നു. അപ്പൊ ആ ആത്മാവ് നമുക്ക് മാത്രമുള്ള കാര്യമാണ്. ശരീരമുണ്ട്, പ്രാണൻ അല്ലെ ജീവൻ അല്ലെ മനസ്സും കൂടെ അതിനോട് ചേർത്ത് പറയാം. ആത്മാവ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവും കൂടി, ഈ മൂന്ന് ഭാഗങ്ങളും കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഭൗതികമായ ആഹാരം ആവശ്യമാണെന്നതുപോലെ ആത്മീകമായിരിക്കുന്ന ഒരു വളർച്ച നമുക്ക് ഉണ്ടാകണം. മനുഷ്യനെ മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന അതാ ആത്മീകമായ ഒരു വളർച്ചയുണ്ട്. അതിന് ദൈവീക ബന്ധവും പ്രാർത്ഥനയും അതിനാവശ്യമാണ്. ആദാമിനോട് പറയുന്നുണ്ട്, നീ ഈ പഴം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആദാം ജഡം ശരീര സംബന്ധമായിട്ട് മരിച്ചില്ല, പിന്നെയോ ആത്മാവിൽ മരിച്ചു. അതാ പാപം മൂലമുള്ള മരണം എന്ന് പറയുന്നത്, ആത്മാവിൽ അവൻ മരിച്ചു. റോമാലേഖനം 6:23 നമ്മൾ വായിക്കുന്നുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമത്രയെന്ന് റോമർ 6:23 വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 15:24 നമ്മൾ കാണുന്നത്, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. അപ്പൊ ഇതാവ് പറയുകയാ, അതായത് തന്റെ സ്നേഹത്തിൽ നിന്ന് അവൻ അകന്നുപോയപ്പോൾ, പാപം ചെയ്ത് അവൻ അകന്നുപോയപ്പോൾ അവൻ മരിച്ചവനായിരുന്നു എന്നാ പറയുന്നത്. എന്നാൽ അവിടുന്ന് അവൻ വീണ്ടും ജീവിച്ചു എന്ന് പറയുമ്പോൾ തന്റെ പിതൃസ്നേഹത്തിലേക്ക് വീണ്ടും മടങ്ങി വന്നപ്പോൾ അവൻ ജീവിച്ചു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്, പാപം മൂലമുള്ള മരണം. എസ്കേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് പല ആവർത്തി നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോഴ് ഈ ഒരു മരണമുണ്ട്. ഇത് ആത്മീകമായിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആത്മീകമായിരിക്കുന്ന ഒരു മരണത്തെ ഉദ്ദേശിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നാല് ഈ ആത്മീകമായി തീർച്ചയായിട്ടും ഒരു ശരീരത്തിൽ ഇരുന്നാലും ഇല്ലെങ്കിലും ഒക്കെ ആത്മീകമായിരിക്കുന്ന സജീവാവസ്ഥയിൽ നമുക്കിരിക്കാൻ സാധിക്കുമെന്നാണ് യേശു ക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം. യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 11:26 യോഹന്നാൻ 11:26, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിന്റെ അർത്ഥം ഭൗതികമായിട്ട് ശാരീരികമായിട്ട് മരണം കാണത്തില്ലെന്നാണോ? അല്ല. ഈ രോഗവേർപാട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടാകാം. പക്ഷേ യേശുമ്പരാൻ പറഞ്ഞു, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കില്ല. അസറിനെ ഉയർപ്പിക്കാൻ വരുന്ന സമയത്ത് കർത്താവ് പറയുന്നതായ ഒരു കാര്യമാണ്. അപ്പോ ഈ ലോകത്തിന്റെ വേർപാട് ഒരിക്കലും ഒരു വിശ്വാസിയെ നിർജീവമായ അവസ്ഥയിലേക്ക്, ശൂന്യതയിലേക്ക്, ഒന്നുമില്ലായ്മയിലേക്ക് വിടുന്നില്ല. ലൂക്കോസ് 23:43 നമ്മൾ വായിക്കുന്നുണ്ട്, വലതുവശത്തെ കള്ളനോട് ക്രിസ്തു പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ഇവിടെ പറയുന്നത് ഈ ലോകത്ത് നിന്ന് വേർപെട്ട ശേഷം കള്ളന്റെ ആത്മാവിന്റെ കാര്യമാണ്, ക്രിസ്തുവിനെ കാണും ഒപ്പം ഇരിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോ അവിടെ ഒരു സജീവമായ അവസ്ഥയാണ് സൂചിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ഫിലിപ്പി ലേഖനം 1:23 പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഫിലിപ്പിയൻസ് 1:23, വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. നോക്കൂ, മരണത്തിനപ്പുറമായിട്ട് ക്രിസ്തുവിനോട് ചേർന്നിരിക്കാൻ പറ്റുമെന്ന് വളരെ കൃത്യമായി പൗലോസ് ശ്ലീഹ മനസ്സിലാക്കിയിരുന്നു. അപ്പോ ആദിമസഭയുടെ വിശ്വാസം, യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം, ഞാൻ പറഞ്ഞല്ലോ യേശു ക്രിസ്തു ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. 1 പത്രോസ് 3:19 നമ്മൾ വായിക്കുന്നുണ്ട്, ആത്മാവിൽ അവൻ ചെന്നു. ദൈവം പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്തു വന്നിട്ട് തന്റെ മരണത്തിനപ്പുറമായി ചെയ്ത ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അതാ, തടവിലുള്ള ആത്മാക്കള് എല്ലാവരും തടവിലായിരുന്നു, പാതാളത്തിന്റെ അവസ്ഥയിലായിരുന്ന അല്ലെങ്കിൽ ഏതോ ഒരു പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കപ്പെട്ടിരുന്ന ആത്മാക്കളോട് സുവിശേഷം അറിയിച്ചു. അതാണ് 1 പത്രോസ് 4:6, 1 പീറ്റർ 4:6 നമ്മൾ വായിക്കുന്നത്, ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്, അവർ ജഡസംബന്ധമായി മനുഷ്യനത്തവണ്ണം വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. അപ്പൊ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വിധി, ന്യായവിധി എന്ന് പറയുന്നത് ഉണ്ട്, അത് എല്ലാവരും അതിലൂടെ കടന്നു പോകേണ്ടതാണ്. പക്ഷേ ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണമുള്ള ഒരു ജീവിതം തമ്പുരാൻ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം. അതാണ് നമ്മൾ അവിടെ ആ സജീവതയെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 27:7, Saint Matthew 27:51 യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് നമ്മൾ കാണുന്നതായ കാര്യം, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പലതും കല്ലറകളെ വിട്ട് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം വിശുദ്ധ നഗരത്തിൽ വന്ന അനേകർക്ക് പ്രത്യക്ഷമായി എന്ന് കാണുമ്പോൾ അത്രയും നാള് മരണത്തെ പറ്റിയുള്ള ധാരാളം ചിന്താഗതി ഓരോ മനുഷ്യരുടെയും മനസ്സിലുണ്ടായിരുന്നു. ഇയ്യോബ് ചോദിച്ചു, ഇയ്യോബിന്റെ പുസ്തകം 14:14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ധാരാളം ഇടങ്ങളിൽ ഇയ്യോബ് ചോദിക്കുന്നുണ്ട് മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ. സഭാപ്രസംഗിയുടെ പുസ്തകം 9:5 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് മരിച്ചവരുടെ ഓർമ്മ കൂടി വിട്ടുപോകുന്നു, അവർക്ക് സൂര്യന് കീഴിൽ നടക്കുന്ന ഒരു കാര്യത്തിലും അവർക്ക് യാതൊരു പ്രതിഫലവും ഇല്ല. ഇങ്ങനെയൊക്കെയായിരുന്നു ശലോമോന്റെ ചിന്താഗതി. 115 സങ്കീർത്തനം മുമ്പേ നമ്മളൊന്ന് കണ്ടതാണ്, 17 വാക്യത്തിലെ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. ഇതൊക്കെയായിരുന്നു ദാവീദിന്റെ ചിന്താഗതി. അപ്പൊ ഇയ്യോബും ശലോമോനും ദാവീദും ഒക്കെ വിചാരിച്ചിരുന്നത് മരണത്തിനപ്പുറമായിട്ട് ശൂന്യതയായിരുന്നു എന്നാണ്. പക്ഷേ യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്തു വന്നപ്പോൾ മരണത്തിനപ്പുറമായിരിക്കുന്ന ഒരു സജീവതയിലേക്ക് തമ്പുരാൻ നമ്മളെ കൊണ്ടുവന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് തിരിച്ചറിയണം. അതുകൊണ്ടാണ് കൊലോസി ലേഖനം 3:3 വായിക്കുന്നത്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ യേശുക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാ പൗലോസ്ലീഹ പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. അപ്പോൾ സജീവമായ ഒരു സന്തോഷത്തിന്റെ അനുഭവമാണെന്നുള്ളത് കൊണ്ടാണ് പൗലോസ്ലീഹ അതിൽ സന്തോഷിക്കുന്നത്. വീണ്ടും നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 20:37-38 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ലൂക്കോസ് സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 20:37-38 അവിടെ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമാകുന്നു. എന്നിട്ട് വീണ്ടും ലൂക്കോസ് സുവിശേഷം പറയുക, എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. നോക്കൂ, എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നു. അത് സജീവമായിരിക്കുന്ന ആത്മാവിന്റെ അവസ്ഥയാണ് വളരെ കൃത്യമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിലൂടെ നമ്മൾ വായിക്കുന്ന 20:38 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവമക്കളായ എല്ലാവരും എപ്പോഴും ദൈവത്തിന് ജീവിച്ചിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെയും മനസ്സിലാകുന്നത് സത്യവിശ്വാസിക്ക് മരണമില്ല എന്നുള്ള സത്യമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 6:53-54 വാക്യങ്ങളിൽ പറഞ്ഞു, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിൽ ഞാൻ അവനിലും വസിക്കും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറയുന്നതായ കാര്യം. അപ്പൊ മരണത്തിനപ്പുറമായിരിക്കുന്ന സജീവത തമ്പുരാൻ നൽകുവാൻ വേണ്ടി, അതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ശോശപ്പ മരിച്ചുപോയവരെ ധരിപ്പിച്ച് അയക്കുന്നത് ഇത് കേവലം ഒരു മത്തായിയോ മറിയാമയോ പോവുക എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ, യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് പോകുന്നത്, ഇനിമേലും ഇവൻ പാപം ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ, യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളിൽ ചേർന്ന വ്യക്തി എന്നുള്ള നിലയിൽ, യേശുക്രിസ്തു ആകുന്ന ശരീരത്തോട് ചേർന്നിരിക്കുന്ന സഭയുടെ അംഗം എന്നുള്ള നിലയിൽ ആണ് തീർച്ചയായിട്ടും പോകുന്നത്. പിന്നീട് ശരീരത്തിൽ ഇരുന്നപ്പോ ചെയ്ത എല്ലാ പാപങ്ങൾക്കും, അത് ഒരിക്കലും സഭ പഠിപ്പിക്കുന്നില്ല, നമ്മളിവിടെ 40 ദിവസം കുർബാന നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ ന്യായവിധിയിൽ നിന്ന് ഒരു മനുഷ്യനും ഒഴിവില്ല, ഒരു മനുഷ്യനും ഒഴിവില്ല ന്യായവിധിയിൽ. പക്ഷെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ അറിഞ്ഞു അറിയാതെ ജീവിതകാലത്ത് വന്നു പോയിരിക്കുന്ന കുറവുകളെ ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന തീർച്ചയായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ ഫലം ചെയ്യും. അത് 1 തിമൊത്തിയോസ് 1:18 വാക്യത്തിൽ, 1 തിമൊത്തി 1:18 പൗലോസ്ലീഹ മരിച്ചുപോയ ഒനേസിഫോറസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ ദൈവം അവനിടയാക്കട്ടെ. അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ആ ദിവസം ഏത് ദിവസം? കർത്താവിന്റെ ന്യായവിധിയുടെ ദിവസം. ദൈവനമ്പുരാനെ, നിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ തക്കവണ്ണം ഈ പ്രിയപ്പെട്ട ദാസനും ഞങ്ങൾക്കും ഒക്കെ സംഗതിയാക്കണമേ എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. 1 തിമൊത്തിയോസ് ആണെന്ന് തോന്നുന്നു, 1 തിമൊത്തിയോസ് അല്ല, 2 തിമൊത്തിയോസ്, 2 തിമൊത്തി 1:18 ചാപ്റ്ററും വേഴ്സും കറക്റ്റ് ആണ്, 2 തിമൊത്തിയാണ്. 2 തിമൊത്തിയോസ് 1:18 വാക്യത്തിലാണ് മരിച്ചുപോയ ഒനേസിഫോറസിന് വേണ്ടി പൗലോസ്ലീഹ പ്രാർത്ഥിക്കുക, ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവിന് സംഗതി വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അത്രേ നമ്മളും ചെയ്യുന്നുള്ളൂ. നമ്മൾ ചെയ്യുന്നത് എന്താ? 103 സങ്കീർത്തനം 13 വാക്യമാണ് നമ്മൾ ചെയ്യുന്നത്, മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. അപ്പോ പിതാവിന് തന്നെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ ദ സിന്നർ എന്ന് പ്രാർത്ഥിച്ചു, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എപ്പോഴാണ് കരുണ വേണ്ടത്? ഇവിടെ നമ്മുടെ സാധാരണ കാറ് വിറ്റിട്ട് BMW എടുക്കാനും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാനും ജോലിസ്ഥലത്ത് സ്ട്രെസ് ഇല്ലാതിരിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഭംഗിയായിട്ട് ജീവിക്കാനും തീർച്ചയായിട്ടും അതെല്ലാം ആവശ്യമായ കാര്യങ്ങൾ തന്നെയാണ്. അത് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്നാൽ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കേവലം ഈ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുക എന്നാ. കുഞ്ഞാടുകളെ തന്റെ വലത്തുകിടത്തും ഒക്കെ ആയിട്ട് തമ്പുരാൻ വേർതിരിക്കുന്ന ഒരു സമയമുണ്ട്, ന്യായവിധിയുടെ സമയം. അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശിച്ച് ലോകസ്ഥാപനത്തിന് മുൻപേ ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ രാജ്യം അവകാശമാക്കുവാനെന്ന് പറയുന്ന ആ ഒരു അനുഭവം, ഇല്ലെങ്കിൽ ന്യായവിധിക്ക് ശേഷം അന്ധകാരത്തിലേക്ക് തള്ളിയിടുന്ന ഒരനുഭവം, ആ ദൈവത്തിന്റെ സന്നിധിയിലുള്ള നിത്യമായ ആനന്ദത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ തള്ളിക്കളയരുത് എന്നാണ് നമ്മൾ ഈ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുകയും ചെയ്യുക. മരിച്ചുപോയവര് തീർച്ചയായിട്ടും ആ പ്രത്യാശയിൽ നമ്മളായിരിക്കുന്നു. അവരെ ദൈവനമ്പുരാൻ വീണ്ടുകൊള്ളുവാൻ തക്കവണ്ണം ജീവിച്ചിരിക്കുന്നവരും പ്രാർത്ഥിക്കുക. പൗലോസ്ലീഹ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി. അതിന്റെ അർത്ഥം നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉടനെ എല്ലാവർക്കും പിന്നെ സ്വർഗം അങ്ങ് റിസർവ് ചെയ്ത് വെച്ചെന്നോ, അതുകൊണ്ട് ഞാൻ മരിച്ചതിന് ശേഷം എനിക്ക് വേണ്ടി എന്റെ അപ്പനും അല്ലെങ്കിൽ എന്റെ ബാക്കിയുള്ള മക്കളും ബാക്കി എല്ലാവരും നമ്മുടെ ഭാഷ പറഞ്ഞ ചാത്ത കുർബാനയൊക്കെ നടത്തി പുകച്ച് എന്നെ സ്വർഗത്തേക്ക് എത്തിക്കോളൂ, അതുകൊണ്ട് ഞാൻ ഇവിടെ മോശമായിട്ട് നടക്കണമെന്നുള്ള അർത്ഥത്തിലല്ല. ഒരിക്കലും അങ്ങനല്ല. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഒരിക്കലും അങ്ങനല്ല. നമ്മൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നതിന് ആ ന്യായവിധി എന്ന് പറയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഈ നൊയമ്പും ഉപവാസവും ഒക്കെ സഭയിൽ ഈ പ്രാർത്ഥന മാത്രമല്ലല്ലോ വെച്ചേക്കുന്നേ. എപ്പോഴും കഴിഞ്ഞ ഇടയ്ക്ക് 13 നൊയമ്പ് കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ. നൊയമ്പുണ്ടായിരുന്നു, ഉപവസിക്കാൻ പറഞ്ഞു, മാനസാന്തരപ്പെടാൻ പറഞ്ഞു, കുമ്പസാരിക്കാൻ പറയുന്നു. ഇതെല്ലാം സഭയിൽ നടക്കുന്നതായ കാര്യമാണ്. അതിന്റെ അർത്ഥം ഇവിടെ നിങ്ങൾ കള്ളും കുടിച്ച് തോന്നിവാസം നടന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ച് അവസാനം അങ്ങ് പുകച്ച് സ്വർഗത്തിൽ കയറ്റിയേക്കാം എന്നുള്ള അർത്ഥത്തിലല്ല. ഞാൻ പറയുന്നത് സഭയുടെ ആരാധനാനുഷ്ഠാനങ്ങളുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവേ കരുണ കണ്ടെത്തുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് നമ്മൾ ചെയ്യുന്നു. അതിന്റെ ഫലം തരേണ്ടത് ദൈവനമ്പുരാനാണ് എന്നുള്ളത് ഓർത്തിരിക്കുകയും ചെയ്യുക. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, പൗലോസ്ലീഹ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് നമ്മൾ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവേ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കിൽ തീർച്ചയായിട്ടും അവരോട് കരുണ ചെയ്യണമേ എന്നാണ് 103 സങ്കീർത്തനം 13 വാക്യം. മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോഴ് വീണ്ടും ഈ മരിച്ചതിന് ശേഷമുള്ള ചില അവസ്ഥകളെ പറ്റിയും കൂടി പെട്ടെന്ന് നമുക്ക് അതിലൂടെയും കൂടി ഒന്ന് കടന്നു പോകാം. 118 സങ്കീർത്തനം 17 വാക്യത്തിൽ 118 സങ്കീർത്തനം 17 വാക്യത്തില് സങ്കീർത്തനായ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നോക്കിയേ, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ദാവീദ് മരിച്ചുപോയെന്ന് നമുക്കറിയാം, പക്ഷെ പരിശുദ്ധാത്മാവ് ദാവീദിലൂടെ അരളി ചെയ്തു, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അതിനർത്ഥം ഭൗതികമായ മരണം സംഭവിക്കത്തില്ലെന്നാണോ? അല്ല, അതിനപ്പുറമായിട്ടും മരണത്തിനപ്പുറമായിട്ട് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കാൻ സാധിക്കുന്ന ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് തനിക്ക് ലഭിക്കുക എന്നുള്ളതിന്റെ ഒരു പ്രവചനമായിരുന്നു അതെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും പ്രത്യേകമായിട്ടത് മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 4:10 വാക്യം, ജനസിസ് chapter 4:10, ദെൻ Hebrews 11:4, എബ്രായ ലേഖനം 11:4 ആ സംഭവം എടുത്തു പറയുന്നുണ്ട്. ആരാന്നറിയാമോ? ഹാബേലിന്റെ കാര്യം. ഹാബേൽ, കയേനും ഹാബേലും. അതിൽ ഹാബേലിന്റെ കാര്യം പറയുന്നത് മരണശേഷവും ഹാബേൽ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിശ്വാസത്താൽ ഹാബേൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം മരണത്തിനപ്പുറമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദാവീദ് പറയുന്നു, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ മരിക്കുകയില്ല, നിശ്ചയം ഞാൻ ജീവനോടിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. എബ്രായർ 11:4 പറയുന്നു, മരണത്തിനപ്പുറമായി ഹാബേൽ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഫിലിപ്പിയർ 1:4 നമ്മൾ വായിക്കുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തികളെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. അപ്പോഴ് ആത്മീയമായിട്ട് നമ്മൾ നല്ല കാര്യങ്ങളെ ആരംഭിച്ചാല് കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും അതിനെ തികയ്ക്കുമെന്നാണല്ലോ ഈ വാക്യത്തിന്റെ അർത്ഥം. എബ്രായർ 12:1 നമ്മളിപ്പോ വായിച്ചതാ, സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. അപ്പോ നീതിമാന്മാരെ സിദ്ധന്മാരുടെ ആത്മാക്കളുണ്ട്, അനേക 1000 ദൂതന്മാരുണ്ട്. പുണ്യാഹ രക്തമായിരിക്കുന്ന ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അരികിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതുകൊണ്ട് അവരെല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവർ സജീവമായ അവസ്ഥയിലാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇനി അവർക്ക് കേൾക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളത് നമുക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ അവർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. 1 Petrus 3:19 4:6 ഒക്കെ യേശു ക്രിസ്തു സുവിശേഷം അറിയിച്ചത് അവർക്ക് കേൾക്കാൻ സാധിക്കുന്ന അനുഭവം യേശു ക്രിസ്തു വരുത്തിയത് കൊണ്ടാണ്. യോഹന്നാൻ 5:35 നമ്മൾ വായിക്കുന്നത് തീർച്ചയായിട്ടും മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു എന്ന് വായിക്കുന്നുണ്ട്. യോഹന്നാൻ 5:35 24 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവൻ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. നോക്കൂ, ഈ ഒരു കാര്യത്തിന് വേണ്ടി യേശു ക്രിസ്തു വന്ന മരണത്തിനപ്പുറമായ ജീവന്റെ അനുഭവമാണ് യേശു ക്രിസ്തു നൽകുന്നത്. ഒന്ന് യോഹന്നാൻ 2:17 നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് യോഹന്നാൻ 2:17, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും എന്നുള്ള കാര്യമാണ്, നിത്യജീവന്റെ അനുഭവമാണ് വിശ്വാസിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. റോമാലേഖനം 6:4-5 വാക്യങ്ങളിൽ വായിക്കുന്നത്, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ എന്ന് വായിക്കുന്നു. ക്രിസ്തു മരിച്ചു, പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റു, എന്നതുപോലെ നമ്മളും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അതിനുവേണ്ടിയാ യേശു ക്രിസ്തു നമ്മൾ സ്നാനമേൽക്കുന്നത് എന്നുള്ളത് അവിടെ പറയുകയാണ്. അപ്പൊ ആ നിത്യജീവന്റെ അനുഭവമാണ് നമുക്ക് നൽകുന്നത്. അതായത് ചുരുക്കി പറഞ്ഞ എത്രയാണ്, യേശു ക്രിസ്തു ഇപ്പൊ എങ്ങനെയാ? സഭ എന്ന് പറയുന്ന യേശു ക്രിസ്തുവിന്റെ ശരീരമാണെങ്കിൽ ഇപ്പൊ യേശു ക്രിസ്തു ഏത് അവസ്ഥയിലാണോ അതേ അവസ്ഥയിലായിരിക്കും കർത്താവിന്റെ ശരീര രക്തങ്ങൾ അനുഭവിച്ച് ഇവിടുന്ന് വാങ്ങിപ്പോയ വിശ്വാസികളുടെ സമൂഹം. കാരണം ഇല്ലെങ്കിൽ ശരീരം മാത്രം വികലമായി കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. ഓരോ അംഗങ്ങള് മരിച്ചു പോവുക അല്ലെങ്കിൽ ഇന്നത് ശൂന്യതയിലേക്കോ ആണ് പോകുന്നതെന്ന് പറഞ്ഞാല് അവന്റെ ഓരോ അംഗങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, വികലമായിക്കൊണ്ടിരിക്കുന്നു, യേശു ക്രിസ്തു ഹാൻഡിക്യാപ്ഡ് ആയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയല്ല. യേശു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാമം ജീവന്റെ ആ പുതുക്കം നമുക്ക് ഉണ്ട് എന്നുള്ളത് ഓർക്കുക. ക്രിസ്തു ശരീരമായിരിക്കുന്ന സഭ ക്രിസ്തുവിനോടൊപ്പം മരണത്തിന് അതീതമായി നിലനിൽക്കണം. അതാണ് മുമ്പേ ഞാൻ പറഞ്ഞ കൊലോസ്യർ 3:3 നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ യേശു ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അത് ജീവിതത്തിലുള്ള അനുഭവമാണെങ്കിലും അതിനപ്പുറമായിരിക്കുന്നതും അത് തന്നെയാണ്. ഒരു പ്രവാചക ശബ്ദത്തോടുകൂടി ഓരോ സ്ലിഹായിലൂടെ ദൈവം നമ്പ്രാൻ അരുളി ചെയ്യുക, മരിച്ചു കഴിഞ്ഞാല് നമ്മുടെ ജീവൻ യേശു ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന സജീവമായ അവസ്ഥയാണെന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണെന്ന് നമ്പ്രാൻ പറഞ്ഞു. എന്നിട്ട് പറയുക, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ. നോക്കൂ, എത്രയോ കാലം മുമ്പേ മരിച്ചുപോയവർ അബ്രഹാം, ഇസഹാക്കും, യാക്കോബും, യേശു ക്രിസ്തു പറയുക, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ എന്ന് തമ്പുരാൻ കൽപ്പിച്ചു. എന്നിട്ട് പറയുക, അവൻ എല്ലാവരും ജീവിച്ചിരിക്കുന്നുവെന്ന് വായിക്കുന്ന ഭാഗങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 12:26-27 വാക്യങ്ങളിലും, മുമ്പേ ഞാൻ പറഞ്ഞ ലൂക്കോസിന്റെ സുവിശേഷം 20:38 വാക്യത്തിലുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ പഠിക്കുന്നതായ ഒരു ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 9:30-33 ഭാഗങ്ങൾ പരിശോധിച്ചാൽ ഞാൻ പറയും, വിശുദ്ധ സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു 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 കാര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 9:30-33 വാക്യങ്ങൾ, പ്രത്യേകിച്ച് ഓഗസ്റ്റ് 6 ആകുമ്പോൾ നമ്മൾ ആ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുന്നുണ്ട്, കൂടാരപ്പെരുന്നാള്. കൂടാരപ്പെരുന്നാളിന്റെ അന്ന് നമുക്കറിയാം, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ട് കർത്താവ് താബോർ മലയുടെ മുകളിലേക്ക് പോകുന്നു. അവര് കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാർ ഉറക്കം തൂങ്ങി, എങ്കിലും അവര് ഉണർന്നെഴുന്നേറ്റ് കാണുന്നതായ ഒരു യാഥാർത്ഥ്യം, യേശു ക്രിസ്തുവിന്റെ വസ്ത്രങ്ങളെല്ലാം എന്താ ലോകത്ത് ഒരു അലക്കുകാരനും അലക്കി ഒളിപ്പിക്കാൻ സാധിക്കാത്ത പോലെ ട്രാൻസ്ഫിഗറേഷൻ, യേശു ക്രിസ്തുവിന്റെ ശരീരവും വസ്ത്രങ്ങളും എല്ലാം മിന്നിത്തിളങ്ങുകയാണ്. രണ്ടുപേര് വന്ന് നിന്ന് സംസാരിക്കുന്നു, മോശയും ഏലിയാവും. നോക്കൂ, മോശയും ഏലിയാവും, ഞാൻ ഇന്നാളെ പറഞ്ഞതായ ഒരു കാര്യമാണല്ലോ. മോശ മരിച്ചടക്കപ്പെട്ട വ്യക്തിയാണ്. ആവർത്തന പുസ്തകം 34:5-6 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മരിച്ചടക്കപ്പെട്ട വ്യക്തിയാണ് മോശ. ഏലിയാവോ മരണം കാണാത്ത വ്യക്തിയാണ്, സ്വർഗത്തിലേക്ക് അങ്ങ് കരയേറപ്പെട്ട വ്യക്തിയാണ്. 2 Kings 2:11 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഏലിയാവ്. അപ്പൊ നോക്കി, മരിച്ചടക്കപ്പെട്ട വ്യക്തിയും മരണം കാണാത്ത വ്യക്തിയും, ഇത് തന്നെയല്ലേ സഭ. നമ്മളിപ്പം മരണം കണ്ടിട്ടില്ല. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സജീവമായിട്ട് ഇവിടെ ഇപ്പോൾ ഈ ലോക വ്യാപാരത്തിലായിരിക്കുന്നു, മരണം കണ്ടിട്ടില്ല. നമ്മുടെ പ്രതിനിധിയായിട്ട് ഏലിയാവ് നിൽക്കുന്നു, മോശയോ മരിച്ചടക്കപ്പെട്ടവരുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്നു. ഇവരെല്ലാം യേശു ക്രിസ്തുവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് മനസ്സ് തുറന്ന്, ഒന്ന് നമ്മുടെ തലച്ചോറ് തുറന്ന്, നമ്മുടെ ബുദ്ധി തുറന്ന് ഒന്ന് കാണേണ്ടതായ ഒരു കാര്യമായത്. ഇതാണ് സഭ, ഇതാണ് സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവമാണ് ഈ ട്രാൻസ്ഫിഗറേഷന്റെ സമയത്ത് നമ്മൾ കാണുന്നത്. മോശ ഏലിയാവും, നോക്കൂ, ഇതാണ് സഭ. അപ്പൊ മരിച്ചവരുടെ പ്രതിനിധികളുണ്ട്, മരണം കാണാതെ എടുക്കപ്പെട്ട യേശു ക്രിസ്തുവിൽ എല്ലാവരും ജീവിച്ചിരിക്കുന്നു. അപ്പൊ പറയുന്ന ഈ മരിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ മരിച്ചവരുടെ ദൈവം, ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവം, എല്ലാവരും അവന് ജീവിച്ചിരിക്കുക. മരണം പോലും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നമ്മളെ വേർപിരിക്കുന്നില്ല എന്ന്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത് റോമാലേഖനം 8:38-39 വാക്യങ്ങളിൽ. വീണ്ടും നമ്മൾ കാണുന്നതായ കാര്യമാണ് 2 Corinthians 5:8-9 വാക്യത്തിൽ വായിക്കുന്നതായ കാര്യം. രണ്ട് കോരിന്ത്യർ 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ശരീരത്തിൽ ഇരുന്നാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു എന്ന് വായിക്കുകയാണ്. അപ്പോൾ ശരീരത്തിൽ ഇരുന്നാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. ഇത് കേവലം ഒരു വാച്യാർത്ഥത്തിൽ മാത്രമല്ല, ആത്മീകമായ അർത്ഥത്തിലും തന്നെയാണ് യാഥാർത്ഥ്യം. ശരീരത്തിൽ ഇരുന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് പറഞ്ഞ പോലെ ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കാൻ. അത് വെളിപാട് പുസ്തകം മുഴുവൻ നോക്കിയാല് അതുകൊണ്ട് അപ്പോലോസ്തുലയെ ഞാൻ പറഞ്ഞല്ലോ, ഫിലിപ്പിയർ 1:21-23 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ജീവിക്കുന്നത് ക്രിസ്തുവും എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു, വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ടാകും. അത്യുത്തമമല്ലോ എന്ന പൗലോസ്ക പറയാൻ കാര്യം, ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഈ ലോകത്തിന്റെ കഷ്ടതയും പ്രയാസവും പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം ഒഴിഞ്ഞിട്ട് ഇതൊന്നും ഇല്ലാത്ത കണ്ണുനീരും പരിവട്ടവും പ്രയാസമൊന്നും ഇല്ലാത്ത ആ സജീവതയിലേക്ക് നമുക്കാകുവാൻ സാധിക്കുമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. 2 കൊരിന്ത്യർ 5:8-9, ഫിലിപ്പിയലേഖനം 1-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിലൊക്കെ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അറിയണം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സെയിന്റ് മാത്യു chapter 16:28 onwards. അവിടെ നമ്മൾ വായിക്കുന്നത്, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരുണ്ടെന്നോ ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നോക്കൂ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 28-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാ, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ടെന്ന് സത്യമായി നിങ്ങളോട് പറയും. എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അവർ മരിക്കണമെന്നല്ല അർത്ഥം, അവരെല്ലാം മരിച്ചുപോയി, പക്ഷെ അവര് ആ സജീവത അവർക്കുണ്ട്, അവർക്ക് ജീവനുണ്ട്, നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കർത്താവ് അവരെ കൊണ്ടുവരുമെന്നുള്ളതാ. അതിന്റെ അർത്ഥം കർത്താവ് അതിനാ ബോധമില്ലാത്ത ആളായിരുന്നു, താൻ ഇനി എന്നാ വരുന്നത്, ഇപ്പം അന്ന് ശിഷ്യന്മാരൊക്കെ വിചാരിച്ച് പെട്ടെന്ന് കർത്താവ് വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ ഇത് എഴുതിയെന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റൂ. അതന്നെ കർത്താവിന്റെ വചനങ്ങൾ ബോധമില്ലാതെ പറയുന്ന എന്നാ താൻ വരുന്നതെന്നത് എനിക്ക് യാതൊരു ബോധ്യവും ഇല്ലാതെ പറഞ്ഞതായ ഒരു കാര്യമാണോ? അങ്ങനെയല്ല, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലറി നിൽക്കുന്നവരുണ്ടെന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറയുകയാണ്. അത് നിത്യജീവന്റെ അനുഭവത്തെ കുറിക്കുന്നതായ വാക്യമാണെന്നുള്ളത് സംശയമൊന്നുമില്ല. വീണ്ടും നമ്മൾ ഈ വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന്റെ വേദപുസ്തകപരമായിരിക്കുന്ന അടിസ്ഥാനം ഞാൻ മുമ്പേ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. അതുകൂടാതെ 1-2 വാക്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കാൻ താല്പര്യമുണ്ട്. എബ്രായ ലേഖനം 13:7 നമ്മൾ വായിക്കുന്നത്, എബ്രായർ 13:7, ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവി, അവരുടെ ജീവാവസ്ഥാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പി. തീർച്ചയായിട്ടും നമ്മളെ നടത്തിയ നമ്മുടെ മാതാപിതാക്കന്മാരാ. ദൈവവചനം പ്രസംഗിച്ച് നമ്മളെ നടത്തിയവരെന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രസംഗം നടത്തിയവരെ മാത്രമല്ല, ആ ദൈവവചനത്തിൽ നമ്മളെ വളർത്തിക്കൊണ്ടു വന്ന നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ സഹോദരി സഹോദരങ്ങള്, നമ്മളുടെ ഉറ്റവരുടെയവര്, നമ്മുടെ വാങ്ങിപ്പോയവര്, അവരെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ദൈവവചനം നമ്മളെ പ്രസംഗിച്ച് നടത്തിയവരാ. നന്മ ചെയ്ത് ജീവിക്കണം കുഞ്ഞെ, കള്ളം പറയരുത്, മോഷ്ടിക്കരുത്, കൊലപാതകം ചെയ്യരുതെന്നൊക്കെ നമുക്ക് അറിവ് പകർന്നു തന്ന് വേദോസം വായിച്ചു പഠിച്ചിട്ട് മാത്രമല്ലല്ലോ, സുവിശേഷ പ്രസംഗം കേട്ടിട്ട് മാത്രമല്ലല്ലോ ചെറുപ്പം മുതല് നമ്മളെ അവർ വളർത്തിക്കൊണ്ട് വന്നതല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ആ വാങ്ങിപ്പോയവരെ ഓർത്തുകൊള്ളുവാൻ നമുക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട്. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പി. അതാണ് സഹോദരന്മാരെയും പരിശുദ്ധന്മാരെയും പരിശുദ്ധ അമ്മയും ഒക്കെ നമ്മൾ ഓർക്കുന്നത്, അവരുടെ ജീവാവസാനം ഓർത്തു. എല്ലാ കഷ്ടതകളും പ്രയാസങ്ങളും അവർ സ്വീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവര് തീർച്ചയായിട്ടും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ പെരുന്നാളുകളൊക്കെ നമ്മൾ കൊണ്ടാടുന്നതും അവരുടെ ഓർമ്മയിൽ നമ്മളായിരിക്കുന്നതും അത് വിശുദ്ധന്മാരോടുള്ള പെരുന്നാളുകളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വീണ്ടും സദൃശ്യവാക്യം 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, മരിച്ചുപോയവരെ ഓർക്കണം, അവരുടെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടതാ. ആ അവരുടെ ഓർമ്മയാണ് നമ്മൾ നടത്തുന്നത്. അന്ന് വെടിക്കെട്ടും ചെണ്ടവേളം നടത്താനായിട്ടല്ല, അവരുടെ ആ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ട ഓർമ്മയാണ്. തീർച്ചയായിട്ടും അതിന്റെ അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം. കുറച്ചുകൂടി നമ്മൾ ആത്മീയമായിട്ട് ഉണരേണ്ടിയിരിക്കും. നമ്മുടെ സഭയുടെ ആരാധനാനുഷ്ഠാനങ്ങളെ വ്യാവസായികവൽക്കരിക്കാനോ ഭൗതികതയിൽ കെട്ടി നമ്മൾ അവസാനിപ്പിക്കാനോ ഒന്നും നമ്മൾ ഇടയാകരുത്. ആത്മീകമായിരിക്കുന്ന ഒരു ഉണർവ് നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മുടെ സഭയുടെ ആരാധനാനുഷ്ഠാനങ്ങളെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് കേട്ടോ. അതല്ലാതെ അതൊരു അവഹേളനത്തിനോ മറ്റുള്ളവരുടെ നിന്നയ്ക്കോ കള്ളും കുടിച്ച് റാസായിക്ക് ഡാൻസും കളിക്കുന്ന പരിപാടി അല്ല നീതിമാന്മാരുടെ ഓർമ്മ. അതൊന്നും ദൈവം സ്വീകരിക്കുവോ? അത് ദൈവം സ്വീകരിക്കുവോ? ഇതൊക്കെ ഓർക്കണം നമ്മൾ. അത് മറ്റു ജാതികൾ പോലും നമ്മളെ കുറ്റപ്പെടുത്തുന്നതും ഒക്കെ അങ്ങനെയാണെങ്കിൽ ദൈവം എത്രമാത്രം നമ്മളെ കുറ്റപ്പെടുത്തുമെന്ന് ഓർക്കണം. സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവരുടെ ഓർമ്മ തീർച്ചയായിട്ടും ദൈവസ്ഥാനത്തിൽ ശ്രേഷ്ഠമുള്ളതാണ് എന്ന് ഓർപ്പിക്കാനായിട്ടായിരുന്നു. മരിച്ചതിന് ശേഷവും അവരുടെ ഓർമ്മ നമ്മൾ നടത്താറുണ്ട്. 1 കൊരിന്ത്യർ 15:29 വാക്യത്തിൽ, 1 കൊരിന്ത്യൻസ് 15:29, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, മരിച്ചുപോയവർക്ക് വേണ്ടി ആദിമകാലത്ത് സ്നാനം വരെ ഏറ്റിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേറ്റവർ എന്ത് ചെയ്യും? മരിച്ചവർക്ക് ഏവരും ഉയർക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് വ്യർത്ഥമല്ലോ എന്നാ പൗലോസ് ലീഹ ചോദിക്കുന്നത്. അപ്പൊ നോക്കൂ, ആദിമസഭയിൽ അങ്ങനെ വരെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മരിച്ചവരെ ഓർക്കുന്ന, അവർക്ക് വേണ്ടി ഏതോ ഒരു രീതിയിലുള്ള ഒരു ബാപ്റ്റിസം നടത്തുന്ന ഒരു കാര്യം വരെയും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. വീണ്ടും ഞാൻ മുമ്പേ പറഞ്ഞു, ഒനേസി ഫോറസിന് വേണ്ടി പൗലോസ് ലീഹ പ്രാർത്ഥിച്ചത് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് ഭക്തന്മാരോട് കരുണ തോന്നണം. അത് ഈ ലോകത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, പിന്നെയോ നിന്റെ വലതുഭാഗത്ത് ഞങ്ങളെ നിർത്താൻ ഇടയാക്കണമേ എന്നാണ് തുടർച്ചയായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ന്യായവിധി നടത്തുന്നതും തീർച്ചയായിട്ടും ന്യായം വിധിക്കുന്നത് ദൈവം നമ്പുരാൻ തന്നെയാണ് എന്നുള്ളതും കൂടി നമ്മൾ ഓർത്തിരിക്കുക. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9-15 വാക്യങ്ങളിലൊക്കെ കയ്യിൽ കുരുത്തോലയും ഏന്തി സിംഹാസനത്തിന്റെ മുമ്പാകെ നിന്ന് കുഞ്ഞാടിന്റെ മുമ്പിൽ നിന്ന് രാപ്പകൽ ആരാധിക്കുന്ന വിശുദ്ധന്മാരുടെ സംഘത്തെ നമ്മൾ കാണുന്നു. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9-15 വാക്യങ്ങളിൽ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പുനരുദ്ധാനത്തിൽ അവരെ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ എന്ന് പറയുന്നുണ്ട്. പുനരുദ്ധാനത്തിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ, അവിടെ വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹം കഴിക്കപ്പെടുന്നില്ല, അവർ ദൂതന്മാരെ പോലെ അത്ര എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ അനുഭവം എല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 54-ാം വാക്യത്തിൽ, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നു. കർത്താവിന്റെ ശരീര രക്തങ്ങൾ കുടിച്ചാൽ, അത് സ്വീകരിച്ചാൽ ആ ഇറ്റേണൽ ലൈഫ് തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നു. യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് ആ നിത്യജീവൻ ലോകത്തിൽ സ്ഥാപിച്ചു. അതിന്റെ അവകാശികളായി നമുക്കും അവകാശമുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമുക്ക് ഓർമ്മിക്കുകയും ചെയ്യാം. മരിച്ചുപോയവരെ നമുക്ക് ഓർക്കാം, അവരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വെളിപാട് 21:3, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഈ മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് തിരുവചനത്തിന്റെ ഏടുകളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന പതിവ് ആദ്യം മുതൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 3-ാം വാക്യത്തിൽ, ഉൽപ്പത്തി 50:3, യാക്കോബ് മരിച്ച ശേഷം ഇസ്രയേൽ ജനം 70 ദിവസം അവനായിട്ട് വിലാപം കഴിച്ചു. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 8-ാം വാക്യത്തിൽ മോശയെ കുറിച്ച് ഇസ്രയേൽ മക്കൾ വിലാപം കഴിച്ചു. 1 ശമുവേൽ 31-ാം അധ്യായം 13-ാം വാക്യത്തിൽ ശൗലിന്റെയും പുത്രന്മാരുടെ അസ്ഥികളെ അടക്കം ചെയ്ത് 7 ദിവസം ഉപവസിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 2-ാം വാക്യം, പുതിയ നിയമത്തിൽ നിന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 2-ാം വാക്യം, സ്തേഫാനോസിനെ അടക്കം ചെയ്തു ഭക്തിയുള്ള പുരുഷന്മാർ അവനെ കുറിച്ച് ഒരു വലിയ പ്രലാപം കഴിച്ചു. പിന്നെ ന്യായാധിപന്മാരുടെ പുസ്തകത്തില് ആണ്ടുതോറും ഇഫ്താഹിന്റെ മകളുടെ കല്ലറയിൽ പോകുന്ന ഒരു ആചാരമായി മാറിയെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 40-ാം വാക്യം, നേരത്തെ നമ്മൾ കണ്ടതാണ്, 11:40 നമ്മൾ കാണുന്നു. പിന്നീട് ഈ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിലുള്ള 2 മക്കാബിയർ 12-ാം അധ്യായം 45-ാം വാക്യം, ബാരൂക്ക് 3:4, ഏനോക്ക് 103:4 എന്നീ അധ്യായങ്ങളിലൊക്കെ വാങ്ങിപ്പോയവർക്കായിട്ട് യഹൂദ സഭയില് പ്രാർത്ഥനകൾ നടത്തിയിരുന്നു, അവരുടെ ആചാരങ്ങൾ നടത്തിയിരുന്നു, അവരുടെ കല്ലറകൾ സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, പരീശന്മാരോട് കർത്താവ് അവരെ ഉപദേശിക്കുമ്പോൾ പറയുന്നു, നിങ്ങൾ പിതാക്കന്മാരുടെ പ്രവാചകന്മാരുടെയും കല്ലറകളെ നിങ്ങൾ അലങ്കരിക്കുന്നു, എന്നാൽ പല കാര്യങ്ങളും വിട്ടുകളയുന്നു, ഇത് അത് തുടരുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണമെന്ന് കൃത്യമായി കർത്താവ് പറഞ്ഞിരിക്കെ ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ അത് അവരെ ഒരു സമൂഹത്തിൽ അവരെ തിരുത്തുമ്പോൾ, ചെയ്യുന്ന തെറ്റുകളെ വിമർശിക്കുമ്പോൾ, ഇത് തെറ്റായിരുന്നെങ്കിൽ കർത്താവും സ്നേഹന്മാരും വ്യക്തമായിട്ട് അങ്ങനെ പറഞ്ഞു തരേണ്ടിയിരുന്നു. മാത്രമല്ല, സ്തെഫാനോസിന് വേണ്ടിയുള്ള ഭക്തിയുള്ള പുരുഷന്മാരോട് പ്രലാപം കഴിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോസ്തല പ്രവൃത്തി 8:2. അതുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം വിലാപം കഴിക്കുക എന്നതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, അതും കൂടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. വിലാപം കഴിക്കുക എന്ന് പറഞ്ഞാല് 30-ോ അല്ലെങ്കിൽ 40-ോ ദിവസം വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണോ അർത്ഥം? അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടേ? അല്ല, അതോ ഉപവസിച്ച് അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണോ? ഇതിനേക്കാളൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അതുകൊണ്ട് 1 കൊരിന്ത്യർ 15:29 മരിച്ചുപോയവർക്ക് വേണ്ടി സ്നാനം വരെ ഏൽക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു എന്ന് കാണുമ്പം ചുമ്മാ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് ബോധമില്ലാതെ പറയാൻ പറ്റുമോ? ഇല്ല. അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുകയായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുവാൻ തക്ക വേണം സാധിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഇന്ന് തൽക്കാലം നമ്മുടെ സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ നിർത്തുന്നു. മതോപദേശ സാരങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതും മനസ്സിൽ ദൈവം തമ്പുരാൻ നൽകിയതുമായ ചില ആശയങ്ങളാണ് സഭയുടെ പഠിപ്പിക്കലിന്റെ അടിസ്ഥാനവുമാണ്. വേദോത്സവത്തിൽ നിന്ന് മാത്രം വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അത് നമുക്ക് തിരിച്ചറിയാൻ ദൈവം ഇടയാക്കട്ടെ. നമുക്ക് മതോപദേശ സാരങ്ങളിലേക്ക് അടുത്ത ആഴ്ചയിൽ പെട്ടെന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഇനിയും വലിയ പ്രയാസമില്ലാതെ പെട്ടെന്ന് നമുക്കത് തീർക്കാവുന്നതേ ഉള്ളൂ. അതൊന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. നമ്മുടെ വാങ്ങിപ്പോയവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാനിടയാകട്ടെ എന്നും സൂചിപ്പിച്ചുകൊണ്ട് ലളിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പൊതുവായിട്ട് പറയാനായിട്ടുണ്ടോ?
പറയാം അച്ഛൻ. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ ജൂലൈ 15 to August 15 വരെ നമ്മൾ ബൈബിൾ റീഡിംഗ് മന്ത് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു മാസം കൊണ്ട് ബൈബിൾ മുഴുവനും വായിച്ചു തീർക്കത്തക്ക വണ്ണം അതിനെ ഭാഗം ഭാഗമായിട്ട് വിഭാഗിച്ച് ഓരോ പള്ളിക്ക് അയച്ചിരുന്നതാണ്. അതെല്ലാവരും തുടർച്ചയായിട്ട് വായിച്ച് തീർത്ത് അതിനെ കുറിച്ചൊരു ചെറിയ ക്ലാസ് വല്ലതും എടുത്താൽ നല്ലതായിരിക്കും പള്ളികളിൽ. അത് ഇനിയുള്ള ആഴ്ചകളിൽ ഞാൻ ഇത് ഓർമ്മിപ്പിക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്.
പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവാസവും കൂട്ടായ്മയും ഞങ്ങളെല്ലാവരോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.